ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമായി. വനിതാ സംവരണ ഡീലിമിറ്റേഷൻ ബില്ലുകൾ പാർലമെന്റിൽ. SSLC പരീക്ഷാ മൂല്യനിർണയത്തിന് ഇന്ന് തുടക്കം. മൂല്യനിർണയം 3 ഘട്ടങ്ങളിൽ. സംസ്ഥാനത്ത് പകൽ താപനില ഉയരുന്നു. ഉയരുന്ന അൾട്രാവയലറ്റ് സൂചികയുടെ പശ്ചാത്തലത്തിൽ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സർവകലാശാല അധികൃതർ ഇന്നും നാളെയും കോളേജിൽ നേരിട്ടെത്തി തെളിവെടുപ്പ് നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം കർശനമാക്കി അമേരിക്ക. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് തുടക്കമായി. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ലക്ഷ്യമിട്ട് 2023 പാസാക്കിയ നിയമം ഭേദഗതികളോടെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം. ഇതിനായി സർക്കാർ 3 ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കും. ഭരണഘടന 131-ാം ഭേദഗതി ബിൽ 2026, കേന്ദ്രഭരണ പ്രദേശ നിയമങ്ങൾ ഭേദഗതി ബിൽ 2026, ഡീലിമിറ്റേഷൻ ബിൽ 2026 എന്നിവയാണ് അവതരിപ്പിക്കുക. ഭരണഘടന 131-ാം ഭേദഗതി ബിൽ അവതരണത്തിന് ലോക്സഭ അനുമതി നൽകി. 207 MPs അനുകൂലിച്ചും 126 MPs എതിർത്തും വോട്ട് ചെയ്തു. വിഖ്യാത ഗായിക ആശാ ഭോസ്ലേക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചത്. വനിതാ സംവരണ ഭേദഗതി ബിൽ അവതരണത്തിലേക്ക് കടന്നപ്പോൾ കോൺഗ്രസ് അംഗം KC വേണുഗോപാൽ നീക്കത്തെ എതിർത്തു. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ ഈ ബില്ലുകൾ ദുർബലപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബിൽ അവതരിപ്പിക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ മാത്രമേ ശ്രീ KC വേണുഗോപാലിന് ഉന്നയിക്കാൻ സാധിക്കൂവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകി. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം മറുപടി പറയും. അതേസമയം രാജ്യസഭയിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെ 10 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ഊർജ്ജിതം. BJP നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് പശ്ചിമബംഗാളിൽ പ്രചാരണത്തിൽ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ സേലം ജില്ലയിലാണ് പ്രചാരണം നടത്തിയത്. SSLC പരീക്ഷാ മൂല്യനിർണയത്തിന് തുടക്കമായി. 3 ഘട്ടമായാണ് മൂല്യനിർണയം. ആദ്യഘട്ടം മറ്റന്നാൾ വരെയും 2ാം ഘട്ടം ഈ മാസം 20 മുതൽ 25 വരെയും 3ാം ഘട്ടം ഈ മാസം 27 മുതൽ മെയ് 2 വരെയുമാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വേനലവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചട്ടവിരുദ്ധമായി ക്ലാസുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കഠിനമായ ചൂടിൽ സ്കൂളുകളിലെ പഠനാന്തരീക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പുറമെ CBSE, ICSE തുടങ്ങി എല്ലാ വിദ്യാലയങ്ങളും നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ പകൽ താപനില ഉയരുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ ജില്ലയിലെ രൂക്ഷമായ വരൾച്ചയും കുടിവെള്ളക്ഷാമവും നേരിടുന്ന പ്രദേശങ്ങളെ പഠനവിധേയമാക്കാൻ വാട്ടർ വോളണ്ടിയർ സേന രംഗത്തിറങ്ങുന്നു. ജലക്ഷാമത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടാണ് പഠനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ, ഭൂജല വകുപ്പ്, സന്നദ്ധ സംഘടനയായ മോർ എന്നിവ സംയുക്തമായാണ് വാട്ടർ വളണ്ടിയർ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ജലക്ഷാമ പ്രദേശങ്ങളുടെ സ്ഥിതിയും ഈ വർഷത്തെ അവസ്ഥയും പരിഗണിച്ചാണ് പഠനവിധേയമാക്കേണ്ടുന്ന പ്രദേശങ്ങൾ തെരഞ്ഞെടുക്കുക. കിണറുകളിലെ ജലത്തിന്റെ താഴ്ചയുടെ സ്വഭാവം, പ്രദേശത്തെ മണ്ണിന്റെ ഘടന, വീടുകളിലെ മഴവെള്ളക്കൊയ്ത്തിന്റെ സ്ഥിതി, ജലത്തിന്റെ ഗുണനിലവാരം, പ്രദേശത്തെ ജനസാന്ദ്രത, തുറന്ന കിണറുകളുടെ എണ്ണം എന്നീ കാര്യങ്ങൾ പരിഗണിച്ചാണ് പഠനം നടത്തുക. ഓരോ പ്രദേശത്തെയും ജലക്ഷാമം സുസ്ഥിരമായി ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടി പഠനത്തിന്റെ ഭാഗമായി തയ്യാറാക്കും.
സംസ്ഥാനത്ത് പകൽ ചൂട് വർദ്ധിക്കുന്നത് ഹൈറേഞ്ചിലെ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. ഏതാനും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ഉയർന്ന അന്തരീക്ഷ താപനില തുടർന്നാൽ ഏലം ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ ഉൽപാദനത്തെ ഇത് സാരമായി ബാധിച്ചേക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച വേനൽ മഴ കൃഷിയിടങ്ങളിലെ ഈർപ്പം നിലനിർത്താൻ പര്യാപ്തമായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. പകൽ സമയത്തെ അമിതമായ ചൂട് കാരണം മണ്ണ് വേഗത്തിൽ വരണ്ടുടങ്ങുന്നത് ജലസേചനത്തെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൃത്യമായ നന ആവശ്യമുള്ള ഏലം കൃഷിയാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്. ജലലഭ്യത കുറഞ്ഞ ഇടങ്ങളിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങിയിട്ടുണ്ട്. നീരുറവുകളും മറ്റ് ജലസ്രോതസ്സുകളും വറ്റിവരളുന്നതും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു.
കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സർവകലാശാല അധികൃതർ ഇന്നും നാളെയും കോളേജിൽ നേരിട്ടെത്തി തെളിവെടുപ്പ് നടത്തും. അതേസമയം വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്ക് നേരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി, അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് സംഘടനകൾ ആവശ്യപ്പെട്ടു. ശനിയാഴ്ച കോളേജിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. പരിപാടിയുടെ 133-ാം പതിപ്പാണിത്. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറം വഴി ഓൺലൈനായോ ജനങ്ങൾക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക നാവിക ഉപരോധം കർശനമാക്കി. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈനിക നീക്കം തുടരുകയാണ്. അതേസമയം ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കാറായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനുമായുള്ള സംഘർഷത്തിൽ ഇസ്രായേലിനും US ഒറ്റ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. സംഘർഷം എങ്ങനെ അവസാനിക്കുമെന്നത് അനിർവചനീയമാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേൽ എല്ലായ്പ്പോഴും തയ്യാറാണെന്നും നെതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം ആണവ സമ്പുഷ്ടീകരണ അവകാശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായേൽ ബഖായ് പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ മാസം 30 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രത്യേക സർവീസുകൾ നടത്തും. മസ്കറ്റ്, ഷാർജ, ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ. കൊല്ലം നഗരം പൂരാവശ്യത്തിലേക്ക്. കൊല്ലം പൂരവും കുടമാറ്റവും ഇന്ന് വൈകിട്ട് ആശ്രമം മൈതാനത്ത് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
രാവിലെ 10:30 ചെറുപൂരങ്ങൾ ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. തുടർന്ന് ആന നീരാട്ട് നടന്നു. ഇപ്പോൾ ആനയൂട്ട് പുരോഗമിക്കുകയാണ്. വൈകിട്ട് 3:00 തിരുമുൻപിൽ മേളം ആരംഭിക്കും. തുടർന്ന് കൊടിയിറക്കിയ ശേഷം ഉണ്ണിക്കണ്ണന്റെ തിടമ്പേറ്റിയ ഗജവീരൻ തൃക്കടവൂർ ശിവരാജു ആറാട്ട് പുറപ്പാടിനായി പടിവാതുക്കൽ എഴുന്നള്ളി നിൽക്കുമ്പോഴാണ് തിരുമുൻപിൽ കുടമാറ്റം നടക്കുക. സന്ധ്യയോടെ ആശ്രമ മൈതാനത്ത് താമരക്കുളം മഹാഗണപതിയും പുതിയകാവ് ഭഗവതിയും മുഖാമുഖം അണിനിരന്നുള്ള കുടമാറ്റം ആരംഭിക്കും. കുടമാറ്റത്തിന് ശേഷം അകമ്പടിയോടെ ആറാട്ട് പുറപ്പാട്.
IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയൻസിനെ 5 പരാജയപ്പെടുത്തിയിരുന്നു. ഇടുക്കി മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. നല്ല തണ്ണി കല്ലാറിലുള്ള മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ പരിപാലന പ്ലാന്റിലാണ് ഇന്നലെ വൈകുന്നേരത്തോടെ തീപിടുത്തമുണ്ടായത്. സോളാർ സംവിധാനത്തിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. തീ രാത്രിയോടെ നിയന്ത്രണ വിധേയമാക്കി. വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന് ഗുണ്ടുപൊട്ടി യുവാവ് മരിച്ചു. പാലക്കാട് ശ്രീകൃഷ്ണപുരം രാഗം കോർണറിലെ വെള്ളപ്പാം തൊടി ദിലീപാണ് മരിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 228 താഴ്ന്ന് 77,883 നിഫ്റ്റി 67 നഷ്ടത്തിൽ 24,164 വ്യാപാരം തുടരുന്നു. സ്വർണവില വർദ്ധിച്ചു. ഗ്രാമിന് 20 വർദ്ധിച്ച് 14,260 പവന് 160 ഉയർന്ന് 114,080 ഇന്നത്തെ വില. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 2027 സെൻസസിന്റെ ആദ്യഘട്ട ഫീൽഡ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, കർണാടക, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വീട് പട്ടികപ്പെടുത്തലിനും ഭവന സെൻസസിനും ഇന്ന് തുടക്കമായി. സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ രാജ്യത്ത് ഇതുവരെ 5,72,000 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം പ്രയോജനപ്പെടുത്തി. ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ നിന്ന് പുനരുച്ചുണ്ടായ വാഹനാപകടത്തിൽ 8 തീർത്ഥാടകർ കൊല്ലപ്പെട്ടു. ചിലക്കലാഡോണ ഗ്രാമത്തിന് സമീപമായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ടാങ്കറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 പരിക്കേറ്റവർക്ക് 50,000 നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമായി. വനിതാ സംവരണ ഡീലിമിറ്റേഷൻ ബില്ലുകൾ പാർലമെന്റിൽ. SSLC പരീക്ഷാ മൂല്യനിർണയത്തിന് ഇന്ന് തുടക്കം. മൂല്യനിർണയം 3 സംസ്ഥാനത്ത് പകൽ താപനില ഉയരുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയുടെ പശ്ചാത്തലത്തിൽ 6 ഓറഞ്ച് ജാഗ്രത. കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സർവകലാശാല അധികൃതർ ഇന്നും നാളെയും കോളേജിൽ നേരിട്ടെത്തി തെളിവെടുപ്പ് നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം കർശനമാക്കി അമേരിക്ക. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.